പാഠം 15. നവയുഗ സൃഷ്ടിക്കായി അണിചേരാം. ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി, കടലും അപ്രത്യക്ഷമായി. വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേം ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു, ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ, അവിടുന്ന് അവരോടൊത്ത് വസിക്കും, അവർ അവിടുത്തെ ജനമായിരിക്കും, അവിടുന്ന് അവരോടുകൂടെ ആയിരിക്കുകയും ചെയ്യും, അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും, ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല, ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല, പഴയതെല്ലാം കടന്നുപോയി. വെളിപാട് 21:1-4 ലോകജനതയുടെ ഭൂരിഭാഗവും ശാന്തിയും സന്തോഷവും നിറഞ്ഞ ഒരു പുതിയ ലോകം പടുത്തുയർത്തുവാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ്. എന്നാൽ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വളർന്നു വരുന്ന മത്സരബുദ്ധിയും അനൈക്യവും യുദ്ധവും ഭീകരതയും നിറഞ്ഞ ഒരു ലോകത്തെയാണ് സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിനും സമാധാനം നൽകാൻ സാധിക്കുകയില്ല. അസമാധാനം നിറഞ്ഞ ലോകത്തിൽ സമാധാനദാതാവായ ഈശോയെ നൽകിക്കൊണ്ട് ഒരു പുതിയ യുഗം സൃഷ്ടിക്കുവാൻ ക്രൈസ്തവർ കടപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ സർവ മനുഷ്യർക്കും വേണ്ടിയുള്ള രക്ഷാസന്ദേശമാണ് അവർ കൈപ്പറ്റിയിരിക്കുന്നത്. കത്തോലിക്കാ സംഘടനകളുടെ പ്രസക്തി. സംഘടിതമായ പ്രേഷിത പ്രവർത്തനം വിശ്വാസികളുടെ ക്രിസ്തീയവും മാനുഷികവുമായ ആവശ്യമാണ്. അത് മിശിഹായോടുള്ള സഭയുടെ ഐക്യത്തെ പ്രകാശിപ്പിക്കുന്നു. വ്യക്തികൾ സ്വന്തം നിലയിൽ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ വളരെയേറെ ഫലം സംഘാതമായ പ്രവർത്തനങ്ങളിൽ നിന്ന് ലഭിക്കും. ഒരു സമൂഹത്തിന്റെ മുഴുവൻ കഴിവുകളും സമാഹരിച്ചുകൊണ്ടുള്ള പ്രവർത്തനത്തിന് മാത്രമേ പ്രേഷിത വൃത്തിയുടെ എല്ലാ ലക്ഷ്യങ്ങളും സാധിക്കാനും താല്പര്യങ്ങൾ സംരക്ഷിക്കാനും സാധിക്കുകയുള്ളൂ. മനുഷ്യമഹത്വം ഉയർത്താനും മൂല്യബോധം വളർത്താനും കൂട്ടായ പ്രവർത്തനം ആവശ്യമാണ്. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടി കാണിക്കാത്ത ലോകത്തിന് മുൻപിൽ മൂല്യങ്ങളിൽ അടിയുറച്ച ഒരു ജീവിതം നയിക്കാൻ ക്രൈസ്തവന് സാധിക്കണം. സത്യം, നീതി, സ്നേഹം തുടങ്ങിയ മൂല്യങ്ങളില്ലാതെ ലോകസമാധാനം കൈവരിക്കാൻ സാധിക്കുകയില്ല. പ്രസ്തുത ഗുണങ്ങൾ ലോകത്തിന് പകരണമെങ്കിൽ ക്രൈസ്തവരായ നാം തന്നെ ഇവ അഭ്യസിക്കണം. നമ്മുടെ വരും തലമുറയെയും ഈ മൂല്യങ്ങളിൽ പരിശീലിപ്പിക്കേണ്ടതുണ്ട്. ഭാവി പ്രേഷിതന് ആധ്യാത്മികവും ധാർമ്മികവുമായ പ്രത്യേക ശിക്ഷണം ലഭിക്കണം. അവസരോചിതം മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്നതിനുള്ള സന്നദ്ധതയും ആരംഭിച്ച പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നതിനുള്ള സ്ഥൈര്യവും വിഷമതകളിൽ പിടിച്ചു നിൽക്കുന്നതിന് വേണ്ട ഉറപ്പും ഏകാന്തതയും ക്ഷീണവും പരാജയമുണ്ടാകുമ്പോൾ അവയെ ചെറുത്തു നിൽക്കുവാനുള്ള ക്ഷമയും അയാൾക്കുണ്ടാകണം. 2 Vatican Council നൽകിയ ഈ പ്രബോധനമനുസരിച്ച് സഭാമക്കളുടെ പരിശീലനത്തിനും സാക്ഷ്യം വഹിക്കലിനും സഹായകമാകുവാൻ വേണ്ടി ശിശുപ്രായം മുതൽ വിവിധ സംഘടനാ പ്രവർത്തനങ്ങളിൽ ക്രൈസ്തവർ പങ്കുകാരാക്കപ്പെടുന്നു. ഈ സംഘടനകളിൽ ചിലത് സഭയ്ക്ക് പൊതുവായുള്ള പ്രേഷിത ലക്ഷ്യം ഉന്നമിച്ച് പ്രവർത്തിക്കുന്നു. മറ്റു ചിലത് സുവിശേഷ പ്രചാരണവും മാനവ വിശുദ്ധീകരണവും പ്രത്യേക ലക്ഷ്യമായി എടുക്കുന്നു. വേറെ ചില സംഘടനകളുടെ ലക്ഷ്യം ഭൗതിക ലോകത്തെ ക്രിസ്തീയ ചൈതന്യത്താൽ നിറയ്ക്കുക എന്നതാണ്. ഇനിയും ഒരു വിഭാഗം ജീവകാരുണ്യ പ്രവർത്തനങ്ങളും പരസ്നേഹ കൃത്യങ്ങളും വഴി ക്രിസ്തുവിന് പ്രത്യേക സാക്ഷ്യം വഹിക്കുന്നു. പ്രവർത്തനം 1. നിങ്ങളുടെ ഇടവകയിലെ സംഘടനകൾ ഏവ? നിങ്ങൾ അംഗമായിരിക്കുന്ന സംഘടനയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക. തിരുബാലസഖ്യം. ബാലമനസ്സുകളെ ഈശോയിൽ വളർത്തിയെടുക്കുവാൻ തിരുബാലസഖ്യം സഹായിക്കുന്നു. കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെ സഹായിക്കട്ടെ എന്ന ആപ്തവാക്യം സ്വീകരിച്ചുകൊണ്ട് ആഗോള കത്തോലിക്കാ സഭയുടെ പ്രേഷിത പ്രവർത്തനത്തിൽ തിരുബാലസഖ്യ അംഗങ്ങൾ പങ്കുകാരാകുന്നു. പ്രധാനമായും പ്രാർത്ഥനയും സംഭാവനയും വഴിയാണ് ഈ ദൗത്യത്തിൽ അവർ ഭാഗഭാക്കുകളാകുന്നത്. യൂണിറ്റുകളിൽ ഒന്നിച്ചുകൂടി പ്രാർത്ഥിക്കുവാനും തിരുവചനം പഠിക്കുവാനും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനും സഖ്യാംഗങ്ങൾ ശ്രദ്ധിക്കുന്നു. കൊച്ചു കഥകളിലൂടെയും പാട്ടുകളിലൂടെയും നല്ല മൂല്യങ്ങൾ കുട്ടികളിൽ രൂപപ്പെടുത്തി ബാലനായ ഈശോയെ പോലെ ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ അവരെ വളർത്താൻ തിരുബാലസഖ്യം വഴി സാധിക്കുന്നു. ചെറുപുഷ്പ മിഷൻ ലീഗ്. ഏഷ്യയിലെ ഏറ്റവും വലിയ അൽമായ പ്രേഷിത സംഘടനയാണ് ചെറുപുഷ്പ മിഷൻ ലീഗ്. 1947 മിഷൻ പ്രവർത്തനങ്ങളെ സഹായിക്കാനായി 7 പേരോടുകൂടിയാണ് ഭരണജ്ഞാനത്താരംഭിച്ച ഈ സംഘടന ഇന്ന് ഭാരതത്തിലും ഭാരതത്തിന് വെളിയിലും സുത്യർഹമായ സേവനങ്ങൾ അർപ്പിക്കുന്നു. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന് പറഞ്ഞ് ഈശോ ഏൽപ്പിച്ച ദൗത്യം പ്രാവർത്തികമാക്കിക്കൊണ്ട് വ്യക്തികളിലും കുടുംബങ്ങളിലും ഇടവകകളിലും സ്ഥാപനങ്ങളിലും പ്രേഷിത ചൈതന്യം വളർത്തുക, പ്രാർത്ഥന, സംഭാവന, ദൈവവിളി, പ്രോത്സാഹനം, സന്മാതൃക എന്നിവ വഴി ലോകം മുഴുവനിലുമുള്ള പ്രേഷിത പ്രവർത്തനങ്ങളെ സംഘടിതമായി സഹായിക്കുക, കുട്ടികളിൽ ക്രിസ്തീയ വ്യക്തിത്വം രൂപീകരിക്കുക എന്നിവയാണ് മിഷൻ ലീഗിന്റെ ലക്ഷ്യങ്ങൾ. സ്നേഹം, ത്യാഗം, സേവനം, സഹനം എന്ന മുദ്രാവാക്യവുമായി മുന്നേറുന്ന ഈ സംഘടന കുട്ടികളിലും മുതിർന്നവരിലും പ്രേഷിത ചൈതന്യം വളർത്തുന്നു. CLC മരിയൻ സൊഡാലിറ്റി സമൂഹം എന്ന പേരിൽ ആരംഭിച്ച ഈ സംഘടന രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം സഭയ്ക്കും സമൂഹത്തിനും സേവനം ചെയ്യുന്ന ആഗോള അൽമായ സംഘടന എന്ന നിലയിൽ ക്രിസ്തീയ ജീവിത സമൂഹം, ക്രിസ്ത്യൻ ലൈഫ് കമ്മ്യൂണിറ്റി എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. നല്ല ക്രൈസ്തവ സമൂഹം കെട്ടിപ്പടുക്കുകയാണ് സംഘടനയുടെ ലക്ഷ്യം. സമൂഹത്തിൽ ദൈവാനുഭവത്തിന്റെയും ഐക്യത്തിന്റെയും രക്ഷയുടെയും അടയാളമാകുവാൻ ഈ സംഘടന യത്നിക്കുന്നു. പരിശുദ്ധ കന്യാമറിയത്തെ അനുകരിച്ച് ക്രിസ്തു കേന്ദ്രീകൃത ജീവിതം, സ്വയം വിശുദ്ധീകരണം, മറ്റുള്ളവരുടെ രക്ഷ, തിരുസഭയുടെ വളർച്ച എന്നിവ നേടുകയാണ് CLC അംഗങ്ങളുടെ ലക്ഷ്യം. KCSL കേരളത്തിലെ കത്തോലിക്ക വിദ്യാർത്ഥികളുടെ സംഘടനയായ KCSL വിദ്യാലയങ്ങൾ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്നു. പ്രാർത്ഥന, പഠനം, സേവനം എന്ന മുദ്രാവാക്യം സ്വീകരിച്ചിരിക്കുന്ന ഈ സംഘടന വഴി വിദ്യാർത്ഥികളിൽ സദാചാരബോധവും പഠനശീലവും അധ്വാന സന്നദ്ധതയും വളർത്തിയെടുക്കുവാൻ സാധിക്കുന്നു. KCSL ഹൃദയം എന്നറിയപ്പെടുന്ന സ്റ്റഡി സർക്കിൾ ആനുകാലിക പ്രശ്നങ്ങളെ വിലയിരുത്തുവാനും അവയോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാനും കുട്ടികൾക്ക് പരിശീലനം നൽകുന്നു. കോളേജ് തലത്തിൽ കത്തോലിക്ക വിദ്യാർത്ഥികളുടെ പരിശീലനത്തിനായി കാത്തലിക് സ്റ്റുഡൻസ് മൂവ്മെന്റ് CSM എന്ന പ്രസ്ഥാനവുമുണ്ട്. KCYM സഭയുടെയും സമൂഹത്തിന്റെയും സമ്പത്തും പ്രതീക്ഷയുമായ യുവജനങ്ങളെ ക്രിസ്തീയ ചൈതന്യത്തിൽ വളർത്തിയെടുക്കുവാൻ സഹായിക്കുന്ന സംഘടനയാണ് KCYM. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ യുവജനങ്ങളിൽ അർപ്പിച്ച വിശ്വാസവും അവരെക്കുറിച്ചുള്ള സഭയുടെ പ്രത്യാശയും ഫലമണിയിക്കുവാൻ ഈ സംഘടന ലക്ഷ്യം വയ്ക്കുന്നു. ലോകത്തിന്റെ പ്രകാശമായ മിശിഹായിൽ വളരുവാനും മിശിഹായുടെ ശരീരമായ സഭയോട് താതാത്മ്യപ്പെട്ട് ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും യുവജനങ്ങൾ ഈ സംഘടനകളിലൂടെ പരിചയിക്കുന്നു. ഇടവകയിലൂടെ ലോകത്തെ നവീകരിക്കുക എന്ന മുദ്രാവാക്യവുമായി മുന്നേറുന്ന യുവജന സംഘടന വഴി പ്രാർത്ഥനാ ചൈതന്യവും സഭാത്മകതയും ത്യാഗസന്നദ്ധതയും നീതിബോധവും ക്രിസ്തീയ ധീരതയുമുള്ള യുവജനങ്ങൾക്ക് രൂപം നൽകാൻ സാധിക്കും. കേരളത്തിന് വെളിയിലുള്ള സംസ്ഥാനങ്ങളിൽ പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്ന യുവജനങ്ങളെ ഒന്നിച്ചുകൂട്ടാനും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരെ സഹായിക്കാനും ഈ സംഘടന മുൻകൈയെടുക്കുന്നു. AKCC സീറോ മലബാർ സഭയിൽ അൽമായ പ്രതിബദ്ധത വളർത്താനും ക്രൈസ്തവ മനസാക്ഷിയെ സമൂഹ മധ്യത്തിൽ അവതരിപ്പിക്കാനും നേതൃത്വം കൊടുക്കുന്ന അൽമായ സംഘടനയാണ് അഖില കേരള കത്തോലിക്ക കോൺഗ്രസ്. സംഘടനയുടെ ഭാരവാഹികൾ എപ്പോഴും അൽമായരായിരിക്കും. വിശ്വാസ കാര്യങ്ങളിൽ അറിവും പ്രതികരണശേഷിയുമുള്ള പ്രബുദ്ധരായ അൽമായരിലൂടെ സഭയുടെ നിലപാടിനെ വ്യക്തമാക്കുവാനുള്ള വേദിയായി സംഘടന പ്രവർത്തിക്കുന്നു. മെത്രാന്മാരും വൈദികരും ആത്മീയ ഉപദേഷ്ടാക്കളായി വർത്തിക്കുന്നു. എപ്പോഴും സഭാ നേതൃത്വത്തോട് ചേർന്ന് നീങ്ങുവാൻ ഈ സംഘടന പ്രത്യേകം ശ്രദ്ധിക്കുന്നു. ഇടവക രൂപതാ തലങ്ങളിൽ കീഴ്ഘടകങ്ങൾ പ്രവർത്തിക്കുന്നു. നിർണായക നിമിഷങ്ങളിലും പ്രതിസന്ധികളിലും സഭയുടെ സ്വരം വ്യക്തമാക്കുകയും തീക്ഷ്ണവും ദീപ്തവുമായ അവളുടെ പ്രതിച്ഛായയെ മങ്ങലേൽക്കാതെ കാത്തുസൂക്ഷിക്കുവാനും സംഘടന ശ്രദ്ധിക്കുന്നു. മാതൃപിതൃ സംഘടനകൾ ഗാർഹിക സഭയായ കുടുംബങ്ങളെ വിശദീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ മാതാക്കളുടെയും പിതാക്കളുടെയും സംഘടനകൾ പ്രവർത്തിക്കുന്നു. മാതൃജ്യോതിസ്, പിതൃവേദി എന്നിങ്ങനെ വിവിധ പേരുകളിൽ അവ അറിയപ്പെടുന്നു. കുടുംബങ്ങളിൽ സ്നേഹവും പ്രാർത്ഥനാ ചൈതന്യവും വളർത്താനും കുട്ടികളെ ശരിയായ വിധത്തിൽ വളർത്താനും മാതാപിതാക്കൾ ഇവിടെ പരിശീലിക്കുന്നു. ഇവയ്ക്ക് പുറമെ നിരവധി സാമൂഹ്യ സേവന സംഘടനകളും സഭയിലുണ്ട്. വിൻസെന്റ് ഇപ്പോൾ പാവപ്പെട്ടവരുടെ പ്രേഷിതനായിരുന്ന വിശുദ്ധ വിൻസെന്റ് ഇപ്പോളിന്റെ നാമത്തിൽ വാഴ്ത്തപ്പെട്ട ഫെഡറിക് ഓസാനാം സ്ഥാപിച്ചതാണ് വിൻസെന്റ് ഇപ്പോൾ സംഘടന. രഹസ്യ പിരിവിലൂടെ പണം കണ്ടെത്തി സാധുക്കളെ സഹായിക്കുക എന്നതാണ് ഇവരുടെ മുഖ്യ പ്രവർത്തനം. ഇടവകയിലെ സാധുക്കളുടെ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം മുതലായ അടിസ്ഥാന ആവശ്യങ്ങളിൽ ഇവർ സഹായിക്കുന്നു. കുട്ടികളിൽ സാധുജന സ്നേഹവും സഹായ മനസ്ഥിതിയും വളർത്തിയെടുക്കുവാൻ ജൂനിയർ വിൻസെന്റ് ഇപ്പോൾ സംഘടനയുമുണ്ട്. ഫ്രാൻസിസ്കൻ മൂന്നാം സഭ, ലീജിയൻ ഓഫ് മേരി തുടങ്ങിയ സംഘടനകളും സഭാമക്കളുടെ പരിശീലനത്തിൽ തങ്ങളുടേതായ പങ്കുവഹിക്കുന്നു. ഇവയ്ക്ക് പുറമെ ജയിൽവാസികളിലേക്ക് ഈശോയുടെ കരുണാർദ്രമായ സ്നേഹം പകരാൻ ജയിൽ മിനിസ്ട്രിയിലൂടെയും പ്രാർത്ഥനാനുഭവത്തിന് ഉണർവ് നൽകാൻ നവീകരണ മുന്നേറ്റത്തിലൂടെയും സഭ ശ്രദ്ധിക്കുന്നു. പ്രവർത്തനം 2. നിങ്ങളുടെ ഇടവകയിലെ കുടുംബ കൂട്ടായ്മ പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തി ഒരു ചാർട്ട് തയ്യാറാക്കുക. കുടുംബ കൂട്ടായ്മകൾ സംഘടനകൾ പോലെ തന്നെ ഇടവകകളുടെ സജീവത്വവും വളർച്ചയ്ക്കും സഹായകമാണ് കുടുംബ കൂട്ടായ്മകൾ. ഒരു ഇടവകയിലെ അടുത്തടുത്തുള്ള ഏതാനും ഭവനങ്ങൾ ചേർന്നാണ് കുടുംബ കൂട്ടായ്മകൾ രൂപീകരിക്കുന്നത്. ആദിമ ക്രൈസ്തവ സമൂഹത്തെ പോലെ ഒന്നിച്ച് പ്രാർത്ഥിച്ചും പഠിച്ചും പങ്കുവച്ചും സ്നേഹത്തിൽ അവർ വളരുന്നു. കുടുംബ കൂട്ടായ്മയിലെ എല്ലാ അംഗങ്ങളും ആ കൂട്ടായ്മയിലെ മറ്റു കുടുംബങ്ങളുടെയും വ്യക്തികളുടെയും സുഖദുഃഖങ്ങളിൽ പങ്കുചേരുകയും പരസ്പരം പ്രോത്സാഹിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. മാസത്തിലൊരിക്കലെങ്കിലും ഒരു ഭവനത്തിൽ ഒന്നിച്ചുകൂടി പ്രാർത്ഥിക്കുകയും അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തുകൊണ്ട് അവർ കൂട്ടായ്മയിൽ വളരുന്നു. സഭാമാതാവ് മക്കളുടെ നന്മയ്ക്കും നല്ല വളർത്തലിനുമായി രൂപം നൽകിയിട്ടുള്ള ഇത്തരം സംഘടനകളിൽ ചേർന്ന് പ്രവർത്തിച്ച് പരിശീലനം നേടുവാനും നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും സഭാമക്കൾക്ക് കടമയുണ്ട്. പ്രേഷിത പ്രവർത്തനത്തിന് വേണ്ടിയുള്ള എല്ലാ സംഘടനകളെയും അവ അർഹിക്കും വിധം വിലമതിക്കണമെന്നും വൈദികരും സന്യാസികളും അൽമായരും അവയെ കാര്യമായി കരുതി പ്രോത്സാഹിപ്പിക്കണമെന്നും രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുന്നു. ഈ സംഘടനകളുടെയും കൂട്ടായ്മകളുടെയും എല്ലാം ലക്ഷ്യം ഈശോമിശിഹായുടെ ശരീരമായ സഭയെ പരിപോഷിപ്പിക്കുകയും വിശദീകരിക്കുകയുമാണ്. അതുവഴി സഭയുടെ പ്രേഷിത പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവവും ഫലദായകവുമാകും. സഭയുടെ അടിസ്ഥാന ഘടകമായ ഇടവകയോടും പ്രാദേശിക സഭയോടും ചേർന്നുനിന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ഇവ ഫലദായകമാകുന്നത്. സഭയിലെ വിവിധ സംഘടനകളിലൂടെയും പ്രസ്ഥാനങ്ങളിലൂടെയും വിശ്വാസ ജീവിതത്തിൽ വളർന്ന് സാക്ഷ്യമേകുവാൻ സഭാമക്കൾ പ്രാപ്തരാക്കപ്പെടുന്നു. ഈ ലോകത്തിലെ തങ്ങളുടെ സാന്നിധ്യം വഴി ലോകത്തെ വിശദീകരിക്കാനും ജീവിതാനുഭവങ്ങളെ ദൈവപരിപാലനയിൽ അംഗീകരിക്കുവാനും അഭിമുഖീകരിക്കുവാനും ഇതുവഴി അവർ പരിശീലിക്കുന്നു. ഈ ലക്ഷ്യത്തോടെ സഭാഗാത്രത്തോട് സഹകരിച്ച് പ്രവർത്തിക്കുവാൻ ഈ സംഘടനകൾക്കും പ്രസ്ഥാനങ്ങൾക്കും സാധിക്കണം. ഈ ലക്ഷ്യപ്രാപ്തിക്ക് വിഘാതമാകാവുന്ന മാത്സര്യമോ വിഭാഗീയ ചിന്താഗതികളോ സംഘടനകൾ തമ്മിൽ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. നമ്മുടെ വളർച്ചയ്ക്കും ലോക നന്മയ്ക്കുമായി സഭ ഒരുക്കി തരുന്ന ഇത്തരം വേദികളെ പ്രയോജനപ്പെടുത്താനും അവയോട് സഹകരിക്കുവാനും നമ്മൾ താല്പര്യം കാണിക്കണം. അപ്പോഴാണ് ലോകത്തെ നവീകരിക്കാനും രക്ഷയിലേക്ക് ആനയിക്കുവാനുമുള്ള സഭാദൗത്യത്തിൽ പങ്കുചേരുവാൻ നമുക്ക് സാധിക്കുന്നത്. അങ്ങനെ സഭാമാതാവിനോട് ചേർന്ന് നിന്ന് നവയുഗ സൃഷ്ടിക്കായി നമുക്ക് അണിചേരാം.